Our ears must always be open to hear the prophetic voice of God.
ദൈവത്തിന്റെ പ്രവചന ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മുടെ ചെവികൾ എപ്പോഴും തുറന്നിരിക്കണം.
I told you in the Old Testament when God sent Malachi as the last prophet.
ഞാൻ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, മലാഖി പുസ്തകത്തിൽ മലാഖിയാണ് ദൈവം പഴയ നിയമത്തിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ട് അയച്ചത്.
It was a sign that he had finished with Israel.
അവൻ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞു, തിരസ്കരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു അത്.
See Psalm 74.
സങ്കീർത്തനം 74 ശ്രദ്ധിക്കുക.
Verse 1.
74 സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം.
Oh God, why have you rejected us forever?
ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്?
He says to the psalmist Asaph, how do you know God has rejected you?
ഈ സങ്കീർത്തനം എഴുതിയ ആസാഫേ, എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലായത് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന്?
Verse 9.
ഒമ്പതാം വാക്യം.
There is no longer any prophet in our midst.
യാതൊരു പ്രവാചകനും ഞങ്ങളുടെ മധ്യത്തിൽ ശേഷിച്ചിട്ടില്ല.
That's how we know that God has rejected us.
ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് അതാണ്.
Have you seen that in this psalm?
ഈ സങ്കീർത്തനത്തിൽ നിങ്ങൾ അത് കണ്ടുവോ?
When God does not send a prophet to a church, He's finished with that church.
ദൈവം ഒരു സഭയിൽ ഒരു പ്രവാചകനെ അയക്കുന്നില്ല എങ്കിൽ ആ സഭയെ ദൈവം തള്ളിക്കളഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം.
Probably he did send prophets and they rejected them and cursed them and said, get out of here, we don't want to listen to you.
ഒരുപക്ഷേ ദൈവം അവരുടെ മധ്യത്തിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ പ്രവാചകന്മാരെ അവര് ശപിക്കുകയും അവരെ തിരസ്കരിക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്തതുകൊണ്ട് ദൈവവും അവരെ തള്ളിക്കളഞ്ഞു.
Israel is full of the history of prophets whom they rejected.
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരെ തള്ളിക്കളഞ്ഞ തിരസ്കരിച്ച പ്രവാചകന്മാരുടെ അനേകം ആളുകളെ നാം കാണും.
Entire Old Testament is full of the story of Israel accepting false prophets and killing the true prophets.
കള്ളപ്രവാചകന്മാരെ സ്വീകരിക്കുകയും യഥാർത്ഥ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രമാണ് നാം പഴയ നിയമം മുഴുവൻ ഇസ്രായേലിന്റെ കാണുന്നത്.
Turn with me to Acts of the Apostles, chapter 7.
അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം.
When Stephen was speaking to the high priests,
അവിടെ സ്തെഫനോസ് മഹാപുരോഹിതനോട് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കുക.
He tells them, he gives them the whole history of Israel.
ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രവും അവരോട് പറഞ്ഞ ശേഷം സ്റ്റീഫൻ ഇങ്ങനെ പറയുന്നു.
And his last sentence is this.
അവന്റെ ഏറ്റവും അവസാനത്തെ വാചകം ഇങ്ങനെയാണ്.
Verse 52.
52-ാമത്തെ വാക്യം.
Can you tell me one prophet whom your fathers did not persecute?
പ്രവാചകന്മാരിൽ എവനെ നിങ്ങളുടെ പിതാക്കന്മാർ
ഉപദ്രവിക്കാതിരുന്നു?
നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്ന ഒരു പ്രവാചകന്റെ പേര് പറയുക.
He was covering the entire history of Israel and saying there was not even one.
ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ നോക്കിയിട്ട് സ്തെഫനോസ് പറയുന്നു, ആരുമില്ല.
It's the same in the church.
ദൈവസഭയിലും അങ്ങനെ തന്നെയാണ്.
When God no longer sends a prophet, he has rejected a church.
ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നില്ല എങ്കിൽ ദൈവം ആ സഭയെ തിരസ്കരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം.
So when God speaks to us, we must listen.
അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം.
If you listen, he will continue to speak.
നാം കേൾക്കുന്നുവെങ്കിൽ ദൈവം വീണ്ടും തുടർന്ന് നമ്മോട് സംസാരിക്കും.
If you don't listen or you despise his word,
നിങ്ങൾ കേൾക്കാതെ അവന്റെ വചനത്തെ തള്ളിക്കളഞ്ഞാൽ,
he will stop speaking.
അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തും.
Let me show you in 2 Chronicles.
രണ്ട് ദിനവൃത്താന്തത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം കാണിക്കട്ടെ.
This is the end of the history of Israel before they went to Babylon.
ബാബിലോണിലെ അടിമത്തത്തിനു പോകുന്നതിനു മുമ്പ് ഇസ്രായേലിന്റെ അവസാനത്തെ ചരിത്രമാണ് ഇവിടെ വായിക്കുന്നത്.
2 Chronicles 36.
രണ്ട് ദിനവൃത്താന്തം 36-ാം അധ്യായം.
Verse 15 and 16.
15-ും 16-ും വാക്യങ്ങൾ.
And the Lord, the God of their fathers, sent word to them again and again by his messengers, because he had compassion on his people and on his dwelling place.
അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കലാക്കി.
But they continually mocked the messengers of God and despised his words and scoffed at his prophets until the wrath of the Lord arose against him, and then there was no more remedy.
അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തിയില്ലാതാകും വരെ യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു.
We live in a Christendom today which is experiencing that.
ഇന്നു ഇത് അനുഭവിക്കുന്ന ഒരു ക്രിസ്തീയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്.
God has sent his messengers and his prophets.
ദൈവം തന്റെ ദൂതന്മാരെയും തന്റെ പ്രവാചകന്മാരെയും ഈ കാലഘട്ടത്തിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്.
They have mocked them, they make fun of them, they call them false prophets.
പക്ഷേ അവരെ പരിഹസിച്ച് അവരെ നിന്ദിക്കുകയും അവരെ കള്ളപ്രവാചകന്മാരെന്ന് വിളിക്കുകയും ചെയ്ത് അവരെ തള്ളിക്കളയുകയും.
And then the wrath of the Lord will arise and there will be no more remedy.
അവിടെ തുടർന്ന് ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയും അവിടെ ഉപശാന്തി ഇല്ലാതാകും വരണം. യഹോവയുടെ കോപം
ജ്വലിക്കും.
അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്,
ഡോണ്ട് ഡിസ്പൈസ് ഇറ്റ്.
അതുകൊണ്ട് നിങ്ങൾ നിന്ദിച്ചു കളയരുത്.
Many of us have got used to hearing strong challenging words in conferences and we think we can keep on hearing them forever.
നാം കോൺഫറൻസുകളിൽ നമ്മെ വെല്ലുവിളിക്കുന്ന പ്രവചന ശബ്ദം കേട്ട് പഴകിയവരാണ്. നമ്മെ സംബന്ധിച്ചോളം തുടർമാനമായിട്ട് അത് ലഭിക്കുമെന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ
ചിന്തിക്കും.
നമുക്ക് എപ്പോഴും എന്നേക്കും അത്
കേൾക്കുവാനായിട്ട്.
നിങ്ങൾ താഴ്മയിലും നുറുക്കത്തിലും ദൈവത്തോട് പ്രതികരിക്കുന്നുവെങ്കിൽ ദൈവം തുടർച്ചയായിട്ട് നിങ്ങളോട്
സംസാരിക്കും.
എന്നാൽ നിങ്ങൾ
We belong to CFC.
ഞങ്ങൾ സിഎഫ്സിയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾ പുകഴ്ച പറയുവാൻ ആരംഭിക്കുകയാണെങ്കിൽ,
God doesn't care for any label.
ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക ലേബലിനെ നോക്കുന്നവനല്ല.
He sees who will bring the best to him.
ദൈവം നോക്കുന്നത് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊണ്ടുവരുന്നത് ആരാണ് എന്നാണ് ദൈവം നോക്കുന്നത്.
He is not drawing a dividing line saying CFC people decide, others that side.
ദൈവം ഒരു വേർതിരിവുണ്ടാക്കുമ്പോൾ സിഎഫ്സി ആളുകൾ ഇപ്പുറത്ത് നിൽക്കുക, മറ്റുള്ളവർ ഇപ്പുറത്ത് എന്നല്ല ദൈവം വേർതിരിക്കുന്നത്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല.
ദോസ് ഹു ആർ മാക്സിമം ഫോർ ഗോഡ് ഓൺ വൺ സൈഡ് ആൻഡ് മിനിമം
ഏറ്റവും അധികം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവർ ഒരു സ്ഥലത്ത്, ഏറ്റവും കുറച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവർ
മറ്റൊരു.
അത് ഏത് ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ,
വി ഹാവ് ടു ഫോൾ ഓൺ ഔർ ഫേസസ് ഇൻ ഹ്യൂമിലിറ്റി.
താഴ്മയോടെ നമ്മുടെ മുഖത്തെ പൊടിയിൽ വെക്കുകയാണ് വേണ്ടത്.
That is how we can build the church in the last days.
അങ്ങനെയാണ് അവസാന നാളുകളിൽ നമുക്ക് ദൈവസഭയെ പണിയുവാൻ കഴിയുക.
In the end of the Bible you read about Babylon and Jerusalem.
വേദപുസ്തകത്തിന്റെ അവസാന നാളുകളിൽ നാം ബാബിലോണിനെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും വായിക്കുന്നു.
And it all centers around money.
അതെല്ലാം പണത്തെ കേന്ദ്രീകരിച്ചാണ് നാം വായിക്കുന്നത്.
There are two things that characterize Babylon.
ബാബിലോണിനെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്.
One is politics and the other is money.
ഒന്ന് രാഷ്ട്രീയം, മറ്റേത് പണം.
The spirit of the political world when it comes into the church, it is Babylon.
രാഷ്ട്രീയ ലോകത്തിന്റെ ആ രാഷ്ട്രീയ തത്വങ്ങൾ സഭയിലേക്ക് കടന്നു വരുമ്പോൾ ബാബിലോൺ അവിടെ കയറി വന്നു.
That is in chapter 17 of Revelation.
വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു.
He saw a woman, verse 3, riding on a scarlet beast.
അവിടെ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. 3-ാം വാക്യം.
And you read in Revelation the scarlet beast is a political power.
നാം അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ആ കടും ചുവപ്പുള്ള മൃഗം അത് രാഷ്ട്രീയ ശക്തിയാണ്.
And the woman,
അവിടെ ഇരിക്കുന്ന സ്ത്രീ,
is verse 5, Babylon the great, the mother of harlots.
5-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ സ്ത്രീ അത് മഹതിയാം ബാബിലോണാണ്.
Now there are so many people here in Kerala who have proclaimed that great Babylon is the Roman Catholic Church.
ഇവിടെ കേരളത്തിൽ തന്നെ പല ആളുകളും ഈ മഹതിയായ ബാബിലോൺ കത്തോലിക്ക സഭയാണ് എന്ന് പഠിപ്പിച്ചവരുണ്ട്.
I am not here to name a particular church.
ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സഭ മഹതിയായ ബാബിലോൺ ആണ് എന്ന് ഞാൻ പറയുകയല്ല, ഞാൻ പറയുന്നില്ല.
I say Babylon consists of all so-called Christians who give the minimum to God.
ദൈവത്തിന് ഏറ്റവും കുറച്ച് കൊടുക്കുവാനായിട്ട് താൽപര്യപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും ഒരു സമൂഹമാണ് ബാബിലോൺ.
യു ഫൈൻഡ് ദം ഇൻ എവരി ഡിനോമിനേഷൻ.
എല്ലാ സഭാവിഭാഗങ്ങളിലും അങ്ങനെയുള്ള ആളുകളെ.
ബാബിലോൺ ഈസ് നോട്ട് എ ഹാർലറ്റ്, ഈസ് കോൾഡ് ദ മദർ ഓഫ് ഹാർലറ്റ്. ദാറ്റ് മീൻസ് ഹീസ് ഗോട്ട് ഹൺഡ്രഡ്സ് ഓഫ് ഡോട്ടേഴ്സ് ഹു ആർ ഹാർലറ്റ്.
ബാബിലോണിനെ വേശ്യ എന്നല്ല വിളിക്കുന്നത്, വേശ്യയുടെ മാതാവ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം അവന് ഒത്തിരി സന്തതികളുണ്ട് ബാബിലോണിന്.
മിക്സ്ഡ് അപ്പ് വിത്ത് ദ ബീസ്റ്റ്, ദ പൊളിറ്റിക്കൽ പവർ.
അവിടെ ഈ മൃഗവുമായിട്ട് ചേർന്ന് ആ രാഷ്ട്രീയ ശക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു.
What I see there is Babylon is a church which has got political principles in it.
രാഷ്ട്രീയ തത്വങ്ങൾ സഭയിൽ ഉള്ള അങ്ങനെയുള്ള അത് പിൻപറ്റുന്ന സഭയാണ് ഈ ബാബിലോൺ.
So in politics it is by vote that a person becomes the leader.
രാഷ്ട്രീയത്തിൽ
പാർട്ടി ഓർ പ്രൈം മിനിസ്റ്റർ ഓർ എനിത്തിങ്
രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി നേതാവാകുന്നത് വോട്ടിട്ടാണ് ഇലക്ഷനിലൂടെയാണ്
ഇൻ ബാബിലോണിയൻ ചേർച്ചസ് ഇറ്റ് ഇസ് ബൈ വോട്ട് ദാറ്റ് എ പേഴ്സൺ ബിക്കംസ് എൻ എൽഡർ ഓർ എ പാസ്റ്റർ ഓർ എ സൂപ്രണ്ടന്റ് ഓർ പ്രസിഡന്റ് ഓർ എനിത്തിങ്
ബാബിലോണിയ സഭകളിൽ ഒരു വ്യക്തി എൽഡറോ പാസ്റ്ററോ സൂപ്രണ്ടന്റോ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് വോട്ടിലൂടെയാണ്
And I find today denominations that call the Catholic Church Babylon, they themselves are having the spirit of Babylon in their midst.
ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയെ ബാബിലോൺ എന്ന് വിളിച്ചിരുന്ന സഭാ വിഭാഗങ്ങളിൽ ഇന്ന് ബാബിലോണിന്റെ ഇതേ ആത്മാവ് ഞാൻ ഇന്ന് കാണുന്നു.
By election.
അവര് ഇലക്ഷനിലൂടെ.
That is the spirit of the political world.
അത് ഈ രാഷ്ട്രീയ ലോകത്തിന്റെ ആത്മാവാണ്.
Where in the Bible do you read people electing a prophet or electing an apostle?
ഒരു അപ്പോസ്തലനെയോ പ്രവാചകനെയോ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് എവിടെ കാണുമെന്ന്
ഓർ ഇലക്ടിംഗ് പാസ്റ്റർ ഓർ ഇലക്ടിംഗ് ടീച്ചർ ഓർ എവാഞ്ചലിസ്റ്റ്
അല്ലെങ്കിൽ ഒരു പാസ്റ്ററിനെയോ അല്ലെങ്കിൽ ഒരു ഇടയനെയോ ഒരു സുവിശേഷകനെയോ ഒരു ടീച്ചറിനെയോ എവിടെയാണ് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്
ഹു ഇലക്ടഡ് പോൾ
പൗലോസിനെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്തത് ആരാണ്
ഹു ഇലക്ടഡ് പീറ്റർ
പത്രോസിനെ ഇലക്ട് ചെയ്തത് ആരാണ്
ഗോഡ് ജീസസ് സെലക്ടഡ് ദം
അവിടെ ഇലക്ഷൻ ആയിരുന്നില്ല യേശുക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു
He didn't find out who is the most popular person. Let me make him my leader.
ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാര്യപ്രാപ്തിയുള്ള ഏറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് അവനെ ഞാൻ എന്റെ ശിഷ്യനാക്കാമെന്നല്ല യേശുക്രിസ്തു ചെയ്തു.
When a church is in a backslidden condition that you need election.
ഒരു സഭ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഇലക്ഷന്റെ ആവശ്യം.
That's Babylon. It's already become Babylon then.
അത് ബാബിലോൺ ആണ് അത് ബാബിലോണായി തീർന്നിരിക്കുന്നു
ആൻഡ് വെൻ ദ പേഴ്സൺ ഗെറ്റ്സ് ഇലക്ടഡ് ഹി ബിക്കംസ് ലൈക്ക് എ മഹാരാജ ഇൻ ദ ചർച്ച്
ആ വ്യക്തി ആ പ്രകാരം ഇലക്ഷനിലൂടെ അദ്ദേഹം ഒരു നേതാവായി കഴിഞ്ഞാൽ ആ സഭയിൽ അദ്ദേഹം ഒരു മഹാരാജാവായിട്ട് തുടരും
ആൻഡ് ഇൻ എവറി ചർച്ച് ഇൻ ദ വേൾഡ് മോർ ദൻ 50% ആർ കാർണൽ
ഈ ലോകത്തിലുള്ള എല്ലാ സഭകളിലും 50%-ൽ അധികം ആളുകൾ ജഡികരായ ആളുകളാണ്
ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ
അത് വളരെ സത്യമായ
കാര്യമാണ് നെവർ ഇൻ മൈ ലൈഫ് സീൻ എ ചർച്ച് വേർ മോർ ദൻ 50% ആർ സ്പിരിച്വലി മൈൻഡഡ്
50%-ൽ അധികം ആത്മീക മനസ്സുള്ള ആളുകളെ ഞാനൊരു സഭയിൽ
കണ്ടിട്ടുണ്ട് മേ ബി ഇൻ ദി ഏർലി ഡേയ്സ് വെൻ ദർ ഓൺലി 5 or 6 പീപ്പിൾ
5-6 പേരുള്ള സഭ ആരംഭിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ആത്മീകരായിരുന്നു
വൺസ് എ ചർച്ച് ഹാസ് ഗോൺ ഓൺ ഫോർ എ ഫ്യൂ ഇയേഴ്സ്
എന്നാൽ കുറച്ച് വർഷങ്ങൾ മുമ്പോട്ട് പോയ ശേഷം
മോർ ദൻ 50% ആർ ഓൾവേസ് കാണൽ
50%-ൽ അധികം ആളുകളും അവർ ജഡികരാണ്
And then if you elect the carnal, naturally 50% will elect some carnal people to be their leaders.
അങ്ങനെ 50%-ൽ അധികം ആളുകൾ ജഡികരാണെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ നടത്തിയാൽ അതിൽ ഈ 50% ആളുകൾ അങ്ങനെയുള്ള ഒരാളെ തന്നെയായിരിക്കും തെരഞ്ഞെടുക്കുക.
That is what we see in every denomination.
എല്ലാ സഭാ വിഭാഗങ്ങളിലും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
The second thing about Babylon.
ബാബിലോണിനെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ്.
Chapter 18.
18-ാം അധ്യായം.
It's all about business, the spirit of the business world.
അവിടെ കച്ചവട ലോകത്തിന്റെ ബിസിനസ് ലോകത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണാം.
Verse 11, the businessmen of the earth are weeping when Babylon is destroyed.
അവരെ നാം വാക്യം ഭൂമിയിലെ വ്യാപാരികൾ അവര് അവിടെ കരയുന്നതായിട്ട് നാം വായിക്കും.
When people try to make money in the name of religion.
മതത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കുവാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ.
There's a lot of that in the Christian world.
ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഇന്ന് അത് വളരെയധികം നാം കാണുന്നു
യു നോ സെയിങ് ദാറ്റ് ഐ ജീസസ് വിൽ ഹീൽ യു ഇഫ് യു ഗിവ് മണി
നിങ്ങൾ പണം തന്നാൽ യേശുക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കും
ഗിവ് മണി ടു ദിസ് മിനിസ്ട്രി ആൻഡ് ജീസസ് വിൽ ബ്ലെസ് യു ആൻഡ് എക്സെട്ര
നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മിനിസ്ട്രിക്ക് നിങ്ങൾ പണം തരിക യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും
ദാറ്റ് ഈസ് ഡൂയിങ് ബിസിനസ്
അത് വ്യാപാരം ചെയ്യുകയാണ്
ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ബിസിനസ് വിത്ത് ഗോഡ്
ഇന്ന് അനേക ആളുകൾ ദൈവത്തോട് വ്യാപാരം ചെയ്യുന്നവരാണ്
ഇറ്റ്സ് ലൈക്ക് ദീസ് ബാങ്ക്സ്
ഈ ബാങ്കുകളെ പോലെയാണ്
One bank says we'll give you 8%.
ഒരു ബാങ്ക് പറയുന്നു ഞങ്ങൾ 8% പലിശ
തരാം. Another bank says give you 9%.
മറ്റൊരു ബാങ്ക് പറയുന്നു 9% തരാം.
The preacher comes and says God will give you 100 times. Why all this 8-9%?
അപ്പോൾ ഒരു പ്രസംഗകൻ വന്നിട്ട് പറയുന്നു ഈ 8-9% ഒക്കെ എന്തിനാണ് ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് മടക്കി തരും.
Come give to my ministry. God will give you 100 times.
നിങ്ങൾ എന്റെ ഈ മിനിസ്ട്രിക്ക് തരിക ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് തരും.
You know what one man did in America?
അമേരിക്കയിൽ ഒരു മനുഷ്യൻ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമോ?
He sued one Christian organization for this in the court.
ഒരു ക്രിസ്തീയ സംഘടനയെ അദ്ദേഹം കോടതിയിൽ കയറ്റി.
He said, these people told me I will get 100 times if I give.
ഞാൻ കൊടുത്താൽ എനിക്ക് 100 മടങ്ങ് കിട്ടുമെന്ന് ഈ ആളുകൾ പറഞ്ഞു.
ഞാൻ
ഈ പ്രസ്ഥാനത്തിന് കൊടുത്ത പണത്തിന്റെ എല്ലാ
റെസീറ്റിതാ.
ഇതാ എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക്. എനിക്ക് കൊടുത്തതുകൊണ്ട് എനിക്കിപ്പോ നഷ്ടപ്പെടുക.
ഐ വിഷ് മോർ പീപ്പിൾ വിൽ സീ ഓൾ ദീസ് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഫോർ ഡിസീവിംഗ് പീപ്പിൾ ലൈക്ക്.
ഇങ്ങനെയുള്ള ക്രിസ്തീയ സംഘടനകളെ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കൂടുതൽ ആളുകൾ അവരെ കോടതിയിൽ കയറ്റി
ആഗ്രഹിക്കുന്നു. ബാബിലോൺ,
ഇത് ബാബിലോണാണ്.
ഷോയിങ് ദാറ്റ് ഗോഡ് ഈസ് എ ബിസിനസ് മാൻ.
ദൈവം ഒരു വ്യാപാരിയെ പോലെ ദൈവത്തെ സമീപിക്കുന്നവർ.
ഹീസ് എ ഫാദർ.
ദൈവം ഒരു പിതാവാണ്.
ഹീസ് നോട്ട് എ ബിസിനസ് മാൻ.
ദൈവം ഒരു വ്യാപാരിയല്ല.
സോ വി നീഡ് to make sure that in our church we don't have the spirit of the businessman.
ഈ വ്യാപാരത്തിന്റെ ആത്മാവ് നമ്മുടെ സഭകളിൽ ഉണ്ടാകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നു.
That's why we never take a collection in our church.
അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ നാം ഒരു കളക്ഷൻ സ്തോത്രവാഴ്ച എടുക്കാത്തത്.
That's why we never send a report of our work anywhere in the world.
അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എവിടെയും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് നാം അയച്ചു കൊടുക്കാത്തത്.
That is why in our website you'll never see a report of our work.
അതുകൊണ്ടാണ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾ കാണാത്തത്.
ഓൾ ദി അദർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് യു ലുക്ക് അറ്റ് ദേർ വെബ്സൈറ്റ് ദേ വിൽ ടെൽ യു ദിസ് വി ആർ ഡൂയിങ് ദിസ് ഇയർ ദിസ് ഓവർ ദേർ ദിസ് 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 ദിസ്
മറ്റെല്ലാ ക്രിസ്തീയ സംഘടനകളുടെയും വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങൾ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അതിന്റെ ഫോട്ടോ ഇതെല്ലാം അവിടെ വെബ്സൈറ്റിൽ ഉണ്ടാവും.
യു നെവർ സീ ദാറ്റ് ഓൺ എ സിഎഫ്സി വെബ്സൈറ്റ്.
എന്നാൽ സിഎഫ്സി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയുകയില്ല.
വി സെൻഡ് ഔട്ട് എ വീക്ക്ലി ലെറ്റർ കോൾഡ് വേർഡ് ഫോർ ദ വീക്ക്.
ഞങ്ങൾ ആഴ്ചയിൽ വേർഡ് ഫോർ ദ വീക്ക് എന്ന് പറയുന്ന ഒരു ആഴ്ചയിൽ ഞങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം ഞങ്ങൾ അയക്കാറുണ്ട്.
10,000 സബ്സ്ക്രൈബേഴ്സ്.
ഞങ്ങൾക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ വേർഡ് ഫോർ ദ വീക്കിന്
വേണ്ടി. നെവർ വൺസ് വി ആസ്ക്ഡ് ഫോർ മണി.
ഈ 10,000 ആളുകളോട് ഒരിക്കൽ പോലും ഞങ്ങൾ പണം ചോദിച്ചിട്ടില്ല.
നെവർ വൺസ് വി സെന്റ് ദം എ റിപ്പോർട്ട് ഓഫ് അവർ വർക്ക്.
ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് ഒരിക്കൽ പോലും ഞങ്ങൾ അവർക്ക് ആർക്കും അയച്ചിട്ടില്ല.
ഫോർ 10 years എവറി വീക്ക് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ്സ് ഓൾ.
ഈ 10 വർഷമായിട്ട് ഓരോ ആഴ്ചയും ദൈവവചനം മാത്രമാണ് അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്.
വൈ?
എന്തുകൊണ്ടാണ്?
ബിക്കോസ് വി വോണ്ട് ടു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ബാബിലോൺ.
കാരണം ഈ ബാബിലോണിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്, അതുകൊണ്ടാണ്.
വി വോണ്ട് ടു ലീഡ് പീപ്പിൾ ടു ഗോഡ്ലിനെസ്.
നമുക്ക് ആളുകളെ ദൈവഭക്തിയിലേക്കാണ് നയിക്കേണ്ടത്.
വി വോണ്ട് ടു ബി എ പ്രൊഫറ്റിക് വോയ്സ് ടു എ ബാക്ക്സ്ലിഡൻ ചർച്ച്.
പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്ന സഭയുടെ മധ്യത്തിൽ പ്രവാചക ശബ്ദമായിട്ടിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു.
You know the other thing about Babylon in the book of Revelation is always called great. Babylon the great. Babylon the great.
വെളിപ്പാട് പുസ്തകത്തിൽ നാം ബാബിലോണിനെ കുറിച്ച് വായിക്കുന്ന മറ്റൊരു പ്രയോഗം മഹതിയായ ബാബിലോൺ. മഹതിയായ
ബാബിലോൺ the great has fallen.
മഹതിയായ ബാബിലോൺ വീണുപോയി.
And there's another city mentioned in Revelation and that is Jerusalem.
വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു പട്ടണമുണ്ട്, അത് യെരുശലേമാണ്.
നോട്ട് ദിസ് എർത്ത്ലി ജെറൂസലേം ഇൻ ദിസ് ലാൻഡ് ഓഫ് ഇസ്രായേൽ.
ഇസ്രായേലിലുള്ള ഈ ഭൂമിയിൽ കാണുന്ന യെരുശലേം അല്ല.
ഇറ്റ് സേസ് ഇൻ റെവലേഷൻ 21:2
വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം
ഇപ്രകാരം ന്യൂ ജെറൂസലേം.
പുതിയ യെരുശലേം.
ഇറ്റ്സ് എ പിക്ചർ ഓഫ് ദ ട്രൂ ചർച്ച്.
യഥാർത്ഥ സഭയുടെ ഒരു ചിത്രം അതാണ്.
യു നോ വി ഹാവ് ദിസ് വേഴ്സ് ഹിയർ, ബിഹോൾഡ് ഐ മേക്ക് സംതിങ് ന്യൂ.
ഞാൻ ഇതാ സകലവും ഞാൻ പുതുതാക്കി തീർക്കുന്നു എന്നുള്ള ഈ വാക്യം നാം ഈ ബാനറിൽ കാണുന്നല്ലോ.
ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി റിഫറിംഗ് ടു ദ ന്യൂ ജെറൂസലേം.
അത് ആത്യന്തികമായിട്ട് ഈ പുതിയ യെരുശലേമിനെ കുറിക്കുന്നത്.
ആൻഡ് ഡു യു നോ വാട്ട് ജെറൂസലേം ഈസ് കോൾഡ്?
ഈ യെരുശലേമിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ?
ഹോളി,
വിശുദ്ധ നഗരം.
സീ ദ കോൺട്രാസ്റ്റ്.
നിങ്ങൾ ആ വ്യത്യാസം കണ്ടോ?
ബാബിലോൺ ഈസ് ഗ്രേറ്റ്, ജെറൂസലേം ഈസ് ഹോളി.
ബാബിലോൺ അത് മഹതിയാണ്, മഹത്വമുള്ളതാണ്. എന്നാൽ യെരുശലേം അത് വിശുദ്ധയാണ്.
ദേർ ആർ ചർച്ചസ് ദാറ്റ് ആർ ബിഗ് and there are churches that are holy.
Chila sabagal adu valiya sabayanu, mahathulla sabayanu. Chila sabagal visuddhiyulla sabayanu.
And you see that Babylon is big, Jerusalem is holy.
Babylon valudan, Jerusalem visuddham visuddhayanu.
Many Christians are impressed by a church that is big.
Pala christiyanigalum valiya oru sabha kandal adil madhi marannu pogu.
So many people are going here, it must be the truth.
Oh, angriyano athrayum per avade povunu, angriyanengil idu seriyaya sabayanu.
Then you must join Islam.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലാണ് നിങ്ങൾ ചേരേണ്ടത്.
There are many more people.
അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്.
Or Jehovah's Witnesses.
അല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ മധ്യത്തിൽ.
Or Mormons. They've got a lot of people.
അല്ലെങ്കിൽ മോർമോൺ, അവരുടെ മധ്യത്തിലൊക്കെ ഒത്തിരി പേരുണ്ട് വിശ്വാസം.
Or Roman Catholics. They've got the most.
അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് റോമൻ കത്തോലിക്ക സഭയിലാണ്.
That's not the way to find out where God is.
ആളുകളുടെ എണ്ണത്തിലല്ല ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കേണ്ടത്.
Not in what is big.
വലിപ്പത്തിലല്ല.
But what is holy?
എന്നാൽ വിശുദ്ധിയിൽ.
You see that in Revelation.
അത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു.
That which is big is those who have given the minimum to God.
ഏറ്റവും കുറച്ച് ഏറ്റവും കുറച്ച് ഏറ്റവും കുറച്ച് ദൈവത്തിന് കൊടുക്കുന്നവരാണ്.
Lot of people like to join a church like that.
അങ്ങനെയുള്ള ഒരു സഭയിൽ പങ്കാളികളാകുവാൻ പലർക്കും താല്പര്യമുണ്ട്.
But those who have to pay a price, that's a church that is holy.
എന്നാൽ വില കൊടുക്കേണ്ട അങ്ങനെയുള്ള ഒരു സഭയാണ് വിശുദ്ധിയുള്ള സഭ.
And I'm not talking about giving money to the church.
ഞാനിപ്പോൾ സംസാരിക്കുന്നത് സഭയിൽ സഭയ്ക്ക് പണം കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചല്ല.
Do you know in the Old Testament there was an emphasis on giving your tithe to God?
പഴയ നിയമത്തിൽ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിന്റെ ഒരു ഊന്നലുണ്ടായിരുന്നു.
In the New Testament,
പുതിയ നിയമത്തിൽ
Lord calls us to give our body to him.
നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുക്കുവാനാണ് ദൈവം വിളിക്കുന്നത്.
The Lord says, give me your eyes, give me your tongue, give me your hands.
ദൈവം നമ്മോട് പറയുന്നത് എന്റെ കണ്ണുകളെ നീ എനിക്ക് തരിക, നിന്റെ കരങ്ങളെ എനിക്ക് തരിക.
That is more costly than giving money.
പണം കൊടുക്കുന്നതിനേക്കാട്ടിലും വിലയുള്ളത് അതിനാണ്.
And that is how the church is built.
അങ്ങനെയാണ് സഭ പണിയപ്പെടുന്നത്.
I want to show you something in 2 Chronicles chapter 3.
രണ്ട് ദിനവൃത്താന്തത്തിൽ ഞാൻ നിങ്ങൾക്ക് മൂന്നാം അധ്യായത്തിൽ ഒരു കാര്യം നിങ്ങളെ കാണിക്കട്ടെ.
Moses had told the Israelites.
മോശ ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറഞ്ഞു.
When you go into the land of Canaan,
നിങ്ങൾ കനാൻ ദേശത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ,
you can't go and give an offering anywhere you like to God.
നിങ്ങൾക്ക് തോന്നുന്ന ഇടത്ത് നിങ്ങൾക്ക് ദൈവത്തിന് ഒരു യാഗം കഴിക്കാൻ പറ്റുകയില്ല.
There's one particular place that God has chosen. Only there you must give your offering to God.
ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് നിങ്ങൾ യാഗം കഴിക്കേണ്ടത്.
That time they did not know about Jerusalem or anything. They were in the wilderness.
ആ സമയത്ത് അവർ വനാന്തരത്തിലായിരുന്നു. അവർക്ക് അന്ന് യെരുശലേമിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന
കാലം. There was no city called Jerusalem those days.
അന്ന് യെരുശലേം എന്നൊരു പട്ടണം പോലും ഇല്ല.
That came in David's time.
അത് ദാവീദിന്റെ കാലത്താണ് യെരുശലേം.
But Moses said, when you get into the land, remember there's only one place that God will, you must give your offering, the place God has chosen.
കനാൻ ദേശത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അവിടെ യാഗം കഴിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ.
That was selected when the before the children of Israel came out of Egypt.
ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു.
Now you read about that place in 2 Chronicles 3.
രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായത്തിൽ ആ സ്ഥലത്തെക്കുറിച്ച് നാം വായിക്കുന്നു.
When Solomon began to build the house of the Lord,
ശലോമോൻ യെരുശലേമിൽ തന്റെ അവിടെ യെരുശലേമിൽ തന്റെ അവിടെ യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങിയപ്പോൾ,
ഇറ്റ് വാസ് ഇൻ മൗണ്ട് മൊറായ,
അത് എവിടെയായിരുന്നു? അത് മൊറിയ പർവ്വതത്തിലാണ് അവൻ പണിയാൻ തുടങ്ങിയത്.
വൈ ഓൺ മൗണ്ട് മൊറായ?
എന്തുകൊണ്ടാണ് ഈ മൊറിയ പർവ്വതത്തിൽ പണിയാൻ തുടങ്ങിയത്?
ഗോഡ് സെലക്ടഡ് ഇറ്റ്.
ദൈവം ആ മോറിയ പർവ്വതത്തെ
തിരഞ്ഞെടുത്തു. ദാറ്റ് വാസ് ദ പ്ലേസ് where Abraham offered up his very best to God.
Abraham tande ethavum nallathu devathinu vendi yagam kazhikkuvan poya sthalamaanu Moriah mala.
He came in the spirit of Abel.
Avade Abelinte adhe aathmavil Moriah malayilekku kayariyavanaanu Abraham.
Said, when God asks me for my son, I will not give him 100 sheep.
ദൈവം എന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെടുമ്പോൾ 100 ആട് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നവനല്ല.
My son is worth more to me than 1,000,000 sheep, but I will give my son.
കോടിക്കണക്കിന് ആടുകളെക്കാട്ടിലും വിലയുള്ളവനാണ് എന്റെ മകൻ എനിക്ക്. പക്ഷേ ദൈവം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ആ മകനെ യാഗം കഴിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പോയവനാണ് എബ്രഹാം.
God said, Abraham, I have seen you.
ദൈവം പറഞ്ഞു, എബ്രഹാമേ, ഞാൻ നിന്നെ കണ്ടു.
You gave me your best.
നീ എനിക്ക് ഏറ്റവും നല്ലത് നൽകി.
You can take him back.
നിനക്ക് അത് തിരിച്ചെടുക്കാം.
I didn't want you to kill your son.
നിന്റെ മകനെ കൊല്ലുവാനായിട്ട് ഞാൻ താൽപര്യപ്പെടുന്നില്ല.
I just wanted to know whether you would be willing to give me your best.
നിന്റെ ഏറ്റവും നല്ലത് എനിക്ക് തരുവാൻ നീ സന്നദ്ധനാകുമോ എന്ന് കണ്ടുപിടിക്കുവാൻ മാത്രമേ എനിക്ക്
താൽപര്യമുണ്ടായിരുന്നു. And the Lord told Abraham in Genesis 22.
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു,
Abraham, you are going to see now how I am going to bless you.
അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് കാണുവാൻ കഴിയും.
No human being will be blessed as much as you.
നിന്നെ പോലെ മറ്റ് ഒരു മനുഷ്യനും അനുഗ്രഹിക്കപ്പെടുകയില്ല.
I will bless you and your seed will be like the stars in the sky.
ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിന്റെ
സന്തതിയെ അനുഗ്രഹിക്കും. And you will be a blessing to all the families of the earth.
ഈ ലോകത്തിലെ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങൾക്കും നീ അനുഗ്രഹമായി.
Because you did not withhold your very best from me.
നിന്റെ ഏറ്റവും നല്ലത് എന്നിൽ നിന്നും നീ മാറ്റിവെച്ചില്ല, അതുകൊണ്ട് നീ അനുഗ്രഹമായി തീരും.
See, all the Israelites who said we have Abraham for our father, they didn't have that spirit.
ഞങ്ങൾക്ക് എബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് ഈ ഒരു ആത്മാവില്ലായിരുന്നു.
Lot of Methodists who say John Wesley is our leader, they don't have the spirit of John Wesley.
ജോൺ വെസ്ലി ഞങ്ങളുടെ നേതാവാണെന്ന് പറയുന്ന മെത്തഡിസ്റ്റ് ആളുകൾക്ക് ജോൺ വെസ്ലിയുടെ ആത്മാവില്ല.
It's very easy to boast that we are connected to some man of God.
ഞങ്ങൾ ഈ ദൈവദാസനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പുകഴുവാൻ വളരെ എളുപ്പമാണ്.
But she is saying that if you don't have the same spirit.
പക്ഷേ ആ ദൈവദാസന്റെ ആത്മാവ് നിങ്ങൾക്കില്ലെങ്കിൽ, അതേ മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ, അങ്ങനെ പറയുന്നതിൽ എന്ത് പ്രയോജനം?
When God saw Abraham do that on Mount Moriah, he said, "This is where I'm going to build the church, build the temple, my house."
മോറിയ മലയിലെ അബ്രഹാം ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഈ സ്ഥലത്താണ് ഞാൻ എന്റെ ആലയം പണിയുവാനായിട്ട് പോകുന്നത്.
And even today, God builds His house where He finds some people who will give their best to Him.
തങ്ങളുടെ ഏറ്റവും നല്ലത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്ന ചില ആളുകൾ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ദൈവം കാണുമ്പോൾ അവിടെയാണ് ദൈവം ദൈവത്തിന്റെ സഭ പണിയുന്നത്.
Mount Moriah was a big place.
മോറിയ മല വലിയൊരു സ്ഥലമായി.
But God had to pick out a particular spot there.
പക്ഷെ ഈ മോറിയ മലയിലും ഒരു പ്രത്യേക സ്ഥാനം കണ്ടുപിടിക്കണമായിരുന്നു ദൈവത്തിന്.
And that is mentioned in verse chapter 3 verse 1.
മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അത്
Second Chronicles 3:1.
രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
That particular spot where David had made an offering in the threshing floor of Ornan the Jebusite.
ആ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഓർണാന്റെ കളത്തിങ്കൽ ദാവീദ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുന്ന ഒരു പ്രത്യേക സ്ഥലം പറയുന്നു.
See, that is not such a well-known story like Abraham offering up Isaac.
Abraham ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന അത്രയും തന്നെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കഥയല്ല.
Do you know the story of Abraham, of David offering an offering in the threshing floor of Ornan?
ഒർണാന്റെ കളത്തിങ്കിൽ ദാവീദ് യാഗം കഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ?
You'll hear it today.
നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് കേൾക്കാം.
2 Samuel 24.
രണ്ട് ശമുവേൽ 24 അധ്യായം.
God was punishing the Israelites for a small sin.
ദൈവം ഇസ്രായേൽ മക്കളെ ഒരു ചെറിയ പാപത്തിന് അവരെ ശിക്ഷിക്കുകയായിരുന്നു.
2 Chronicles 24:15.
24 അധ്യായത്തിന്റെ 15 വാക്യം. 2 ശമുവേൽ 24:15.
The punishment was 70,000 people died.
അവിടെ ആ ഒരു മഹാമാരി മൂലം 70,000 പേർ മരിച്ചുപോയി.
70,000 widows in one day.
ഒരു ദിവസം 70,000 വിധവമാർ.
And David felt bad. Lord, how will you stop this?
ദൈവദാവീദിനെ വളരെ ദുഃഖം തോന്നി. ദൈവമേ, ഇതെങ്ങനെയാണ് തടഞ്ഞു നിർത്തുക?
So a prophet came to David and said in verse 18.
അവിടെ 18 വാക്യത്തിൽ ഒരു പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് വന്നു.
Go to the threshing floor of Araunah the Jebusite and offer an offering there.
അവിടെ പറയുന്നു, യെബൂസിനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു.
Now you see the spot where God chose to make his temple.
ഇവിടെ ദൈവമാലയം പണിയുവാനായിട്ട് തിരഞ്ഞെടുത്ത പ്രത്യേക സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കുക.
So David goes to the threshing floor of Araunah.
ദാവീദ് ഈ അരവനയുടെ കളത്തിൽ യഹോവയ്ക്ക് യാഗപീഠം ഉണ്ടാക്കുക.
Araunah bows down and says, "Oh king, why have you come to my house?"
ഉടനെ അരവന രാജാവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. യജമാനെ, അങ്ങ് എന്തിനാണ് എന്റെ അടുക്കിലേക്ക് വന്നത്?
Verse 21, I've come to buy your threshing floor and to buy some oxen and some wood because I have to offer a sacrifice.
21 വാക്യത്തിൽ അവിടെ ദാവീദ് പറയുന്നു, ഞാൻ യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു.
And Araunah said, no, I won't take any money from you. Take whatever you want free.
അരവന പറഞ്ഞു ദാവീദിനോട്, എനിക്ക് യാഗം കഴിച്ചാലും എടുത്ത് യാഗം കഴിച്ചാലും എനിക്ക് പണമൊന്നും വേണ്ട.
Take my oxen.
എന്റെ കാളുകളും വിറകും മലവണ്ടിയും ഒക്കെ നീ എടുത്തോ.
All the wood and everything is free.
ഇതെല്ലാം അങ്ങേക്ക് വളരെ ഫ്രീ ആയിട്ട് എടുക്കാം.
May the Lord accept your offering. Verse 23.
23 വാക്യം, ദൈവം അങ്ങയുടെ ഈ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമാറാകട്ടെ.
You know how human beings, we love to get something free.
നമുക്ക് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചോളം ഇങ്ങനെ ഫ്രീ ആയിട്ട് സൗജന്യമായി ഒരു കാര്യം ലഭിക്കുന്നതിന് എത്ര സന്തോഷമാണെന്ന് അറിയാമോ?
If we say there are some books on the table free, we will take it even if we don't want it.
അവിടെ നമ്മൾ പറയുകയാണ്, അവിടെ ഫ്രീ ആയിട്ട് കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടെങ്കിലും പോയി നമ്മളത് എടുക്കും.
We will never read, but we'll take it because it's free.
നിങ്ങൾ ഒരിക്കലും വായിക്കണമെന്നില്ല, പക്ഷേ ഫ്രീ ആണല്ലോ, എടുത്തേക്കാം.
That is our human nature.
അതാണ് മനുഷ്യന്റെ സ്വഭാവം.
Somebody is offering free, take it.
ആരെങ്കിലും സൗജന്യമായി തരുന്നതല്ലേ, എടുത്തേക്കാം.
David said no.
ദാവീദ് പറഞ്ഞു, വേണ്ട.
I will not take it free.
ഞാൻ ഇത് വില കൊടുക്കാതെ, ചെലവില്ലാതെ ഞാൻ എടുക്കും.
I will pay for it.
ഞാൻ ഇതിനു വേണ്ടി പണം തരും, ഞാൻ ചെലവാക്കും.
Otherwise what I give to God will be worth nothing to me.
അല്ലെങ്കിൽ ഞാൻ ചെലവില്ലാതെ യാഗം കഴിച്ചാൽ അതിന് വിലയില്ല.
That will be like Cain's offering. It doesn't cost me anything.
അത് കായിന്റെ യാഗം പോലെയാണ്, എനിക്ക് ഒരു ചെലവില്ലാത്ത യാഗം.
No, I verse 24, I will never offer to God that which costs me nothing.
24th വാക്യം, എനിക്ക് ഒന്നും ചിലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു.
Very important verse.
വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം.
More than 50 years ago.
50 വർഷങ്ങൾക്ക് മുമ്പ്
God spoke that verse to me.
എന്നോട് വ്യക്തിപരമായിട്ട് ദൈവം ഈ വാക്യത്തിലൂടെ സംസാരിച്ചു.
If you want to build my house.
എന്റെ ആലയം പണിയുവാനായിട്ട് നീ താല്പര്യപ്പെടുന്നെങ്കിൽ
യു മസ്റ്റ് ഓൾ യുവർ ലൈഫ്
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ
യു മസ്റ്റ് ഓഫർ ദാറ്റ് വിച്ച് കോസ്റ്റ്സ് യു സംതിങ്
നിനക്ക് ചെലവുള്ള കാര്യങ്ങളാണ് നീ ദൈവത്തിന് വേണ്ടി
നെവർ ഓഫർ ടു മീ ദാറ്റ് വിച്ച് കോസ്റ്റ്സ് യു നത്തിങ്
നിനക്ക് ചെലവില്ലാത്ത ഒന്നും നീ എനിക്ക് യാഗം കഴിക്കരുത്
ഐ സെഡ് ലോർഡ് ഐ അഗ്രീ
ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ സമ്മതിക്കുന്നു
ഐ വിൽ നെവർ ഓഫർ ടു യു ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്
എനിക്ക് ചെലവില്ലാത്ത ഒന്നും ഞാൻ അങ്ങയുടെ മുമ്പാകെ അർപ്പിക്കുകയില്ല
ഐ ഗിവ് യു മണി ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് മീ സംതിങ്
ഞാൻ പണം കൊടുക്കുന്നുവെങ്കിൽ അതിന് എനിക്കൊരു ഞാൻ അതിന്റെ വേദന അറിയും ഒരു ചെലവ് അറിഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കും
ഇഫ് ഐ ട്രാവൽ ടു സെർവ് യു ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് മീ ഇൻകൺവീനിയൻസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഇറ്റ് ഹാസ് ടു കോസ്റ്റ് മീ സംതിങ്
ഞാൻ ഒരു സ്ഥലത്ത് ദൈവവേലയ്ക്കായിട്ട് പോകുന്നെങ്കിൽ അവിടെ യാത്രയിലും മറ്റു തരത്തിലുള്ള ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ
ഐ വിൽ നോട്ട് സീക്ക് മൈ ഓൺ കൺവീനിയൻസ്
എന്റെ സ്വന്തം സ്വാർത്ഥമായ എന്റെ കൺവീനിയൻസ് ഞാൻ
അന്വേഷിക്കുന്നില്ല
ഞാൻ ഇത് വളരെ ക്ഷീണമുണ്ടാക്കുന്നതാണ് ഇതെനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയില്ല
ഐ വിൽ നോട്ട് ഓഫർ ടു ഗാഡ് ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്
എനിക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയും
ആൻഡ് ഇഫ് ഐ ലിവ് ടു ബി 100 ഇയേഴ്സ് ഓൾഡ് ഐ വിൽ സേ ദ സെയിം തിങ്
100 വയസ്സ് വരെ ഞാൻ ജീവിക്കുകയാണെങ്കിലും ഞാൻ ഈ കാര്യം തന്നെ പറയും
ബിക്കോസ് ഐ നോ ദാറ്റ്സ് ദി ഓൺലി വേ ടു ബിൽഡ് ഗോഡ്സ് ഹൗസ്
ദൈവത്തിന്റെ ഭവനം ആലയം പണിയുവാൻ ഇത് ഒരു വഴിയാണ്
ദി സ്പിരിറ്റ് ഓഫ് ഏബിൾ
ഹാബേലിന്റെ ആത്മാവ് ഇതാണ്
ഐ ഗിവ് മൈ ബെസ്റ്റ്
എന്റെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കും
ദാറ്റ് വാസ് എ ഗ്രേറ്റ് സെർവന്റ് ഓഫ് ഗോഡ്
വലിയ വളരെ നല്ലൊരു
ദൈവത്തിന്റെ
പതിനാറ് വയസ്സുള്ളപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു ദൈവദാസ്
ഹി പ്രീച്ച്ഡ് ഫോർ അബൌട്ട് 40 ഇയേഴ്സ്
40 വർഷത്തോളം അദ്ദേഹം പ്രസംഗിച്ചു
ഹി ഡൈഡ് വെൻ ഹി വാസ് അറൌണ്ട് 56 ഓർ സോ
ഏകദേശം 56 വയസ്സുള്ള സമയത്ത്
വെൻ ഹി വാസ്
54-55 വയസ്സുള്ളപ്പോൾ വളരെ രോഗാതുരനായി കിടന്ന അദ്ദേഹം കട്ടിലിൽ
കിടന്നിട്ട്
ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു വാചകം അദ്ദേഹം പറഞ്ഞു
ഹി സെഡ് ഐ താങ്ക് ഗോഡ് ദാറ്റ് ഇൻ ദി ഇയേഴ്സ് വെൻ ഐ ഹാഡ് ഹെൽത്ത് ഐ സെർവ്ഡ് ഹിം വിത്ത് ഓൾ മൈ ഹാർട്ട്
എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമുള്ള കാലത്ത് മുഴുവൃദയത്തോടെ ഞാൻ ദൈവത്തെ സേവിച്ചു എന്നുള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു
ടുഡേ ഐ ഡോണ്ട് ഹാവ് ഹെൽത്ത് ഐ കാൻ ഓൺലി ലൈ ഡൗൺ
ഇന്ന് എനിക്ക് ആരോഗ്യമില്ല എനിക്ക് ഇവിടെ കിടക്കുവാനേ കഴിയുകയുള്ളൂ
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്
പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ
വി ആർ നോട്ട് ഗോണ ബി ഹെൽത്തി ആൻഡ് ലിവ് ഫോർ എവർ ആൻഡ് എവർ
നാം ആരോഗ്യത്തോടെ എന്നേക്കും ജീവിക്കുവാൻ പോകുന്നവരല്ല
വൺ ഡേ വിൽ ഗെറ്റ് ഓൾഡ് ആൻഡ് വീക്ക് ആൻഡ് സിക്ക്
ഒരു ദിവസം നാം പ്രായമുള്ളവരായിത്തീരും നാം ബലഹീനരായിത്തീരും നാം രോഗികളായിത്തീരും
വി മേ ഡൈ ബിഫോർ വി മേ ഡൈ യങ്
നിങ്ങൾ ചെറുപ്പക്കാരായി മരിച്ചെന്ന് വരാം
ഐ ഹോപ്പ് വെൻ വി കം ടു ദി എൻഡ് ഓഫ് ലൈഫ് വിൽ ബി എബിൾ ടു സേ ദാറ്റ്
നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ഇൻ ദി ഇയേഴ്സ് ദാറ്റ് ഗോഡ് ഗേവ് മീ ഐ സെർവ്ഡ് ഹിം വിത്ത് ഓൾ മൈ ഹാർട്ട്
ദൈവമേരിക്കും ആയുസ് നൽകിയ കാലത്ത് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സേവിച്ചു
ഐ ഡിഡ്ന്റ് ലുക്ക് അറൗണ്ട് ടു സീ വെദർ അദർ പീപ്പിൾ ഇൻ ദി ചർച്ച് ആർ സെർവിംഗ് യു ഓർ നോട്ട്
ഞാൻ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മറ്റുള്ളവർ നിങ്ങളെ സേവിക്കുന്നു എന്ന് ഞാൻ നോക്കിയില്ല
ഐ ഡിസൈഡഡ് ഐ വിൽ നെവർ ഓഫർ ടു ഗോഡ് ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്
എനിക്ക് ചെലവില്ലാത്ത ഒന്നും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയില്ല
ദിസ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ഏബിൾ
ഇതാണ് ഹാബേലിന്റെ ആത്മാവ്
ദിസ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ഡേവിഡ്
ഇതാണ് ദാവീദിന്റെ ആത്മാവ്
ദിസ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്
ഇതാണ് യേശു ക്രിസ്തുവിന്റെ ആത്മാവ്
വെൻ ഹി കേം ടു ദി ക്രോസ്
ക്രൂശിൽ വന്നപ്പോൾ
ഐ വിൽ നോട്ട് ഓഫർ ടു മൈ ഫാദർ ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്
ഞാൻ എന്റെ പിതാവിന് എനിക്ക് വേദനയുണ്ടാക്കാത്ത ഒരു കാര്യം ഞാൻ പിതാവിന്
അർപ്പിക്കുന്നു അപ്പോസ്തലൻ പോൾ കേം ഫ്രം എ വെരി റിച്ച് ഫാമിലി
നിങ്ങൾക്കറിയാമോ അപ്പോസ്തലനായ പൗലോസ് വളരെ ഒരു ധനിക കുടുംബത്തിൽ നിന്നാണ്
ഫാദർ വാസ് എ റിച്ച് ബിസിനസ്മാൻ ഇൻ ടാർസിസ്
തർസീസിൽ ഒരു ധനികനായ ബിസിനസ്സുകാരന്റെ മകനായിരുന്നു പൗലോസ്
ഓൾ റിച്ച്
വളരെ ധനികൻ
ദി ഓൺലി റിച്ച് ജൂയിഷ് ബിസിനസ്മാൻ വെന്റ് ടു ടാർസിസ്
അന്ന് ധനികരായ ബിസിനസ്സുകാർ മാത്രം വ്യാപാരികൾ മാത്രമാണ് തർശീസിലേക്ക് പോകാറുണ്ടായിരുന്നത് ബാക്കിയുള്ളവരെല്ലാം ഇസ്രായേൽ തന്നെ
താമസിക്കുകയാണ് ഫാമിലി
അങ്ങനെ അത്രയും വലിയ ഒരു കുടുംബത്തിൽ നിന്നാണ് പൗലോസ് വന്നത്
ദേ ഹാഡ് സോ മച്ച് മണി ദേ കുഡ് സെൻഡ് ഹിം ടു എ ബൈബിൾ സ്കൂൾ അണ്ടർ ഗമാലിയൽ
ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഒരു ബൈബിൾ സ്കൂളിൽ അയക്കുവാനായിട്ട് അവർക്ക് അത്രമാത്രം ശേഷി ഉണ്ടായിരുന്നു അവിടെ പഠിച്ചതാണ് ആ സമയത്ത്
വെൻ പോൾ വാസ് കൺവേർട്ടഡ് ഹി കുഡ് ഹാവ് ഗോൺ ബാക്ക് ടു ടാർസിസ് ടു ബി എ ക്രിസ്ത്യൻ ബിസിനസ്മാൻ ദേർ
പൗലോസിന് ഇപ്രകാരം വീണ്ടും ജനനം സംഭവിച്ച സമയത്ത് അവിടെ തർശീശിലേക്ക് തിരിച്ചുപോയി അവിടെ ഒരു ക്രിസ്തീയ ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹത്തിന് തുടരാമായിരുന്നു
ബട്ട് ഗോഡ് സെഡ് ഐ ഹാവ് ഗോട്ട് അനദർ കോളിംഗ് ഫോർ യു
എന്നാൽ ദൈവം പറഞ്ഞു നിനക്ക് ഒരു പ്രത്യേക വിളിയുണ്ട്
വെൻ യു ആർ ഗോയിങ് ടു സഫർ എ ലോട്ട്
നീ പല കഷ്ടങ്ങളിലൂടെ കടക്കുമ്പോൾ
ദ ഡേ ഹി വാസ് കൺവേർട്ടഡ് അനനിയാസ് ടോൾഡ് ഹിം ദാറ്റ്
അവൻ വീണ്ടും രക്ഷിക്കപ്പെട്ട ആ സമയത്ത് അനന്യാസ് അവനോട് പറഞ്ഞു
ഗോഡ് ഹാസ് ടോൾഡ് മീ യു ആർ ഗോയിങ് ടു സഫർ എ ലോട്ട്
ദൈവം എന്നോട് പറഞ്ഞു നീ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് പോകുന്നു
ഹി ഹാഡ് എ ചോയ്സ്
അവന്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു.
ഐ ഹാവ് അക്സെപ്റ്റഡ് ദ ലോർഡ്,
ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തു.
ഐ എം ഗോയിംഗ് ടു ഗോ ടു ഹെവൻ,
ഞാൻ സ്വർഗത്തിൽ പോകും.
And I can be a good Christian businessman in Tarsus.
എനിക്ക് ഇവിടെ തർശീസിൽ ഒരു നല്ല ക്രിസ്ത്യൻ
ബിസിനസ്മാൻ,
എന്റെ ദശാംശം എനിക്ക് ദൈവത്തിന് കൊടുക്കാം.
But I'll be disobeying God.
എന്നാൽ ഞാൻ അങ്ങനെ ചെയ്താൽ ഞാൻ ദൈവത്തിന് അനുസരണക്കേട്
കാണിക്കുകയാണ്. God has called me to be an apostle.
ദൈവം ഒരു അപ്പോസ്തലനായിട്ടാണ് എന്നെ വിളിച്ചത്.
So he chose that way.
ആ വഴി അതുകൊണ്ട് തന്നെ അവൻ തിരഞ്ഞെടുത്തു.
And what is the result?
അതിന്റെ ഫലം എന്തായിരുന്നു?
Let me read to you a little bit of that.
അതിന്റെ ഫലം ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഞാൻ വായിച്ചു.
2 Corinthians 11.
2 കൊരിന്ത്യർ 11 അധ്യായം.
Verse 23.
23ാം വാക്യം.
Many imprisonments.
അനേക പ്രാവശ്യം, അധിക പ്രാവശ്യം തടവിലായി.
Beaten so many times I cannot even count.
അനവധി അടികൊണ്ട് പലപ്പോഴും എനിക്ക് എണ്ണാൻ പോലും കഴിഞ്ഞില്ല.
195 stripes on my back, verse 24.
24ാം വാക്യം, അവിടെ 195 അടി എനിക്ക് കൊണ്ടു.
3 times beaten with rods.
മൂന്ന് വട്ടം കോലിനാൽ അടികൊണ്ടു.
Stoned once.
ഒരിക്കൽ കല്ലേറ് കൊണ്ടു.
Shipwrecked 3 times.
മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു.
24 hours wandering in the sea because shipwrecked.
അവിടെ ഇങ്ങനെ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടതുകൊണ്ട് 24 മണിക്കൂർ വെള്ളത്തിൽ രാപ്പകൽ കഴിയേണ്ടി വന്നു.
Dangers from rivers, dangers from robbers, dangers from countrymen, dangers from Gentiles.
നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്.
Dangers in the city, dangers in the wilderness, dangers on the sea and dangers from brothers.
പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്.
Dangers from false brothers, that is one of the serious things.
അതുകൊണ്ട് ഗൗരവമായ കാര്യം ഇതാണ്, കള്ള സഹോദരന്മാരുടെ ആപത്ത്.
Many sleepless nights.
പല ഉറക്കിളപ്പ്.
Hunger, thirst,
പൈതാഹം,
without food,
പട്ടിണി,
shivering in the cold,
നഗ്നതയാലുള്ള.
And on top of all this, the pressure of all the burden for the churches.
ഇത് മാത്രമല്ല, ഇതിന്റെ എല്ലാം മുകളിൽ ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം.
Paul, why all this?
പൗലോസ് എന്തിനാണ് ഈ ഇതെല്ലാം അങ്ങ് വഹിക്കുന്നത്?
Say, when I gave my life to Christ, I decided I will never give to him that which cost me nothing.
പോലീസ് പറയും, ഞാൻ എന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല എന്ന്.
We can admire these men like Paul.
ഇങ്ങനെ പോലീസിനെ പോലെയുള്ള ഈ അപ്പോസ്തലന്മാരെ നമുക്ക് അഭിനന്ദിക്കുവാനായിട്ട് കഴിയും.
Behind that powerful ministry,
അവരുടെ
was a life of tremendous sacrifice.
ശക്തമായ അവരുടെ പ്രവർത്തനത്തിന്റെ പുറകിൽ ത്യാഗപൂർണമായ ഒരു ജീവിതമുണ്ടായി.
Behind the life of every godly man, it is like that.
എല്ലാ ദൈവഭക്തരായ മനുഷ്യരുടെയും പുറകിൽ അപ്രകാരം ത്യാഗമുള്ള.
Those are the only people who build the church.
അങ്ങനെയുള്ളവർ മാത്രമാണ് ദൈവത്തിന്റെ സഭയെ പണിയുന്നത്.
Jerusalem, the holy city.
അങ്ങനെയുള്ളവർ മാത്രമാണ് യെരുശലേം, വിശുദ്ധ നഗരത്തെ പണിയുന്നത്.
That stream is flowing today.
ഇന്നും ആ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
Those who give the very best to God.
ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുന്നവർ.
And those who give the minimum.
ഏറ്റവും കുറച്ച് ദൈവത്തിന് കൊടുക്കുന്നവർ.
യു ഹാവ് ടു ഡിസൈഡ് ടുഡേ.
ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക.
ഐ വിൽ ടെൽ യു, ദോസ് ഹു ഗിവ് ദ മിനിമം ആർ ഗോയിങ് ടു എൻഡ് അപ്പ് ഇൻ ബാബിലോൺ.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും കുറച്ച് കൊടുക്കുന്നവർ അവരെ ബാബിലോണിലാണ് ചെന്ന് അവസാനിക്കുവാൻ പോകുന്നത്.
ദോസ് ഹു സേ ഐ വിൽ നെവർ ഓഫർ ടു ഗോഡ് ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്,
എനിക്ക് ചെലവില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് യാഗം കഴിക്കുകയില്ല എന്ന് പറയുന്നവർ.
ഐ വിൽ നോട്ട് ഗിവ് എ ബ്ലൈൻഡ് ലാംബ് ഓർ എ ലെയിം ഓക്സ്.
ഞാനൊരു കണ്ണ് പൊട്ടിയ ആടിനെയോ അല്ലെങ്കിൽ മുടന്തുള്ള ഒരു കാളയോ ഞാൻ ദൈവത്തിന് കൊടുക്കുകയില്ല എന്ന് പറയുന്നവർ.
ഐ വിൽ ഗിവ് ദ ബെസ്റ്റ്.
ഞാൻ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കും.
യു വിൽ ഹാവ് ദ ജോയ് വൺ ഡേ ഓഫ് സീയിങ് യുവർ ലൈഫ് ആൻഡ് യുവർ ലേബേഴ്സ് ബിൽറ്റ് ജെറൂസലം.
അവരെ ഒരു നാൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അധ്വാനവും അതിന്റെ ഫലമായിട്ട് യെരുശലേം പടുന്നത് നിങ്ങൾ കാണും.
സോങ് ഇൻ ഇംഗ്ലീഷ് വിച്ച് സേസ്,
ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
It will be worth it all when we see Jesus.
യേശുവിനെ കാണുമ്പോൾ ഇതെല്ലാം ഓ അത് ഏറ്റവും ആവശ്യമായിരുന്നു എന്ന് ഞാൻ കാണും.
One look from his face.
അവന്റെ മുഖത്തെ ഒരു നോക്ക്.
And I will forget all the problems I had in my life.
അവന്റെ ആ ഒരു മുഖം, അവന്റെ നോട്ടം കാണുമ്പോൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഭാരങ്ങളും അധ്വാനങ്ങളും ഞാൻ മറക്കും.
Let us run the race.
അതുകൊണ്ട് നമുക്ക് ഈ ഓട്ടം ഓടാം.
Till we see him.
അവനെ കാണുന്നതുവരെ നമുക്ക് ഓടാം.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
We're not called to be just stirred by a message.
ഒരു സന്ദേശത്താൽ ഉത്തേജിപ്പിക്കപ്പെട്ടവരായിട്ട് കടന്നു പോകുവാനല്ല.
Evaluate your life now.
ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയിരുത്തുക.
Today if you hear his voice, don't harden your heart.
ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്.
What have you lived for all these years?
ഈ ഇത്രയും കാലം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിച്ചത്?
What have you accomplished?
നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് സാധിച്ചത്?
What do you give to God? The minimum?
നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്താണ്? ഏറ്റവും കുറച്ചാണോ?
Do you have some complaint against people that they don't recognize what you are doing?
നിങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് ദൈവത്തോട് നിങ്ങൾക്ക് ഒരു പരാതിയുണ്ടോ?
Are you waiting for people in your church to appreciate you?
മറ്റുള്ളവർ നിങ്ങളുടെ സഭയിലുള്ള ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ?
Or is it enough that Jesus appreciates you?
അല്ലെങ്കിൽ യേശു നിങ്ങളെ അംഗീകരിക്കുന്നു, യേശു നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നുള്ളത് മാത്രം മതിയോ നിങ്ങൾക്ക്?
Are you living before the face of men or the face of God?
നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെയാണോ അതോ നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെയാണോ നിങ്ങൾ ജീവിക്കുന്നത്?
Do you have complaints that people are not doing something for you?
നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആളുകൾ ചെയ്യുന്നില്ല എന്നൊരു പരാതി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ?
Brother, sister,
സഹോദര,
turn around.
നിങ്ങൾ തിരിയുക, നിങ്ങൾ 180 ഡിഗ്രി തിരിയുക.
Look at Jesus.
യേശുവിനേക്ക് നിങ്ങൾ നോക്കുക.
Lord, I want to see you.
ദൈവമേ, എനിക്ക് അങ്ങയെ കാണണം.
The rest of my life I want to live before your face.
കർത്താവേ, എന്റെ ശിഷ്ട ജീവിതം അങ്ങയുടെ മുമ്പാകെ എനിക്ക് ജീവിക്കണം.
Help me.
കർത്താവേ, എന്നെ സഹായിക്കണം.
I will never again offer you that which costs me nothing.
എനിക്ക് ചിലവില്ലാത്തതൊന്നും കർത്താവേ ഞാൻ അങ്ങേക്ക് അർപ്പിക്കുകയില്ല. കർത്താവേ, എന്നെ സഹായിക്കണം.
Till the end of my life.
എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ.
Even if I live to be 100 years old.
100 വയസ്സ് വരെ ഞാൻ ജീവിച്ചാലും.
I want to offer you that which costs me something.
എനിക്ക് കർത്താവേ ചില കാര്യങ്ങൾ ചിലവാക്കിയ ശേഷം
everything.
എല്ലാം ചിലവാക്കി ഞാൻ അങ്ങേക്ക് അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Because that's what you did for me on the cross.
കർത്താവേ, കാൽവരി ക്രൂശിൽ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തതാണ്.
Lord Jesus.
കർത്താവേ, യേശുവേ, കർത്താവേ.
Accept the offering we bring.
ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ യാഗത്തെ അങ്ങ് അംഗീകരിക്കണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.